സംഗതിയെന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എന്റെ ശാസനം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമിയാക്കുന്നു. വെള്ളമില്ലായികയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തു നാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും പുതപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതിയിരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ? അവൻ ഇങ്ങി വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവനാർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴുകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഹാ, തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കിട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ എന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശമെങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ നീതി സമീപമായിരിക്കുന്നു, എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കുവിരിക്കും. എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായ പ്രമാണമുള്ള ജനവുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കേമരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചുകളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെയായിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീയാർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത്? പീഡകന്റെ ക്രോധം ഇവിടെ ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ ഒഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല. അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവയാകുന്നു ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. യഹോവയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്ന് അവൻ അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരുശലേമേ, ഉണരുക ഉണരുക, എഴുന്നേറ്റ് നിൽക്ക. നീ പരിഭ്രമത്തിന്റെ പാനപാത്രം കുടിച്ചു വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിൽ വെച്ച് അവളെ വഴി നടത്തുന്നതിനെ ഒരുത്തനുമില്ല. അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു. നിന്നോട് ആർ സഹതാപം കാണിക്കും? ശൂന്യവും നാശവും ക്ഷാമവും വാളും നേരിട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെങ്ങനെ? നിന്റെ മക്കൾ ബോധം കെട്ട് വലയിലകപ്പെട്ട മാൻ എന്ന പോലെ വീതിയുടെ തലയ്ക്കിലെല്ലാം കിടക്കുന്നു. അവർ യഹോവയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ ഫൽസനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവളുമായുള്ളവേ ഇത് കേട്ടുകൊള്ളുക. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവമായവന് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രപുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. അവർ നിന്നോട് കുനിയുക, ഞങ്ങൾ കടന്നു പോട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു. സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളയുക, യെരുശലേമേ എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രിയെ, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. യഹോവ ഇപ്രകാരം അള്ളിച്ചെയ്യുന്നു. വില വാങ്ങാതെ നിങ്ങളെ വിറ്റു കളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളിച്ചെയ്യുന്നു. എന്റെ ജനം പണ്ടേ പരദേശവാസം ചെയ്യുവാൻ മിസ്രീമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ട് പോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ അള്ളിച്ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അള്ളിച്ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തേറിയും അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്ന് അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരുശലേമിന്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളുകയും യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണിക്കെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറു വിരൂപമായിരിക്കെ കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവനെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്ന ഓർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുവരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകർത്തി അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടോ അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന്റെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. എന്നാൽ അവനെ താർത്തുകളമാൻ ഹോവിക്ക് ഇഷ്ടം തോന്നി. അവനവനെ കഷ്ടത വരുത്തി, കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ പ്രസവിക്കാത്ത മജ്ജയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക. ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ശ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്നായി നീ ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്നേ അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അള്ളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തോളും. ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫൽസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞാനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴിയക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നാമനിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ള ഒരേ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്ന എന്തിനെ? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചൊഴുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും, നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കിയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാനാഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വാഴിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിനെ പകരം സരള വൃക്ഷം മുളയ്ക്കും, പറക്കാരിക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളവുമായും ഇരിക്കും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും എടുത്തിരിക്കാൻ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ, യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് ശേഷം വേർപെടുത്തുവെന്ന് പറയരുത്. ശണ്ഠനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. എന്റെ ശാപത ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ശണ്ഠന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രി പുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകം നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്തൊരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നു വരുന്ന അന്യജാതിക്കാരെ, ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയ സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുന്ന ഇസ്രയേലിന്റെ ഭൃഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട് പാറിക്കുമോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:17-17 മുതൽ. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്ന് യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ചൊരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു, അവനെ അകത്തുകൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തുകൊണ്ടുവാൻ വഴി കാണാനിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോട് നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യാ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്നവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണിക്കെ അവൻ എഴുന്നേറ്റ് താൻ കിടക്കെടുത്ത് ദൈവത്തെ മഹത്തീകരിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു പാറിക്കുമോ.
ഹലോ
ജോളി ഒരു സങ്കീർത്തനം കൂടെ വായിച്ചു, അച്ഛൻ ഇങ്ങനെ എത്തിയില്ല.
വായിക്കാം വായിക്കാം.
നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം 89 വാക്യം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്നു, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങളുടെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിനെ ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുക. ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായിക്ക് തേനില്ലെന്നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വാട് സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവെച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ശാശിച്ചിരിക്കുന്നു.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും സൗത്വസ്വശാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ വളരെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ മഹാകാരുണ്യവാന്റെ തൃപാദത്തിങ്കിൽ ശിരസ്സുകളെ സവനമേ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് സാന്നിധ്യത്തോടെ നടക്കുന്ന വന്യ മാമനസൻ, ഒന്ന് ഡോക്ടർ വി സി വർഗീസൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന അനുഗ്രഹമാക്കി തീർക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവം ധന്യപാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 383 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 383 ഗീതം, ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിയിടുന്നു. പലപ്പോഴും ജീവിതമാകുന്ന യാത്രയിൽ കാലിടറി വീഴുന്ന സംഭവങ്ങൾ അനവധി നമ്മുടെ ജീവിതത്തിലുണ്ട്. പിടിച്ചു കയറ്റാൻ ചുറ്റുപാട് നോക്കുമ്പോൾ സഹായഹസ്തം എന്നും ലഭിക്കാതെ വരുമ്പോൾ ഉന്നതങ്ങളിൽ നയനങ്ങളെ ദൃഷ്ടികളെ ഉയർത്തുമ്പോൾ സ്വർഗം തുറന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന തന്റെ ബലമുള്ള ഭുജം നീട്ടി എന്റെ ബലഹീനമായ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു അപ്പൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ഏത് പ്രതിബന്ധ സ്ഥലങ്ങളിൽ കൂടി നടന്നു പോകുവാൻ നമുക്ക് പ്രേരിതമാകും എന്നുള്ളതിൽ സംശയമില്ല. ബലഹീനതയിൽ ബലമേകുന്ന തമ്പുരാന്റെ ബലമുള്ള കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ ഈ ഗീതം നമുക്ക് ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 383 ഗീതം.
ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. എന്റെ കൃപ നിരക്കുമതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിരക്കുമതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമവേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമവേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനം. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. യഹോവയേ കാത്തിരിപ്പോ ശക്തിയെ മുറുക്കിയിടും. യഹോവയേ കാത്തിരിപ്പോ ശക്തിയെ മുറുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും പളർന്നുപോകാതെയോടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും പളർന്നുപോകാതെയോടിയിടും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു വാഴ്ത്തിടുവൻ ജീവകാലം എന്നേ സുനായകരെ വാഴ്ത്തിടുവൻ ജീവകാലം എന്നേ സുനായകനെ പ്രതികുലമേറും ജീവിതമാരുവിൽ പുലർത്തും നാഥൻ ജയകരമായി പ്രതികുലമേറും ജീവിതമാരുവിൽ പുലർത്തും നാഥൻ ജയകരമായി കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു
പിതാവിനും പുത്രനും പരിസ്ഥരുഹായിക്ക് സ്തുതി. തന്റെ ശ്രീകാലകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനാദി നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങള് കർത്താവെ ഞങ്ങളോട് കർണ ചെയ്യണമേ
ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങളോട് കർണ ചെയ്യണമേ
ദൈവമേ നിനക്ക്
സ്തുതി ഭാവികളായോട് കർണ ചെയ്യുന്ന മിശ്ര രാജാവേ നിനക്ക് സ്തുതി ഭാഗ്യമോ
സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ കൃപർന്നേ നിനക്ക്
സമാധാനം
ഭാരക്കുമോർ കുറ്റമില്ലാത്ത അധിപതിയും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ രക്ഷകരോട് കഷ്ടാനുഭവത്താലെയും വെടിപ്പുള്ള നോമ്പാലയും നാം പ്രാർത്ഥിക്കണം. നോമ്പാലയ നമസ്കാരത്താലും തന്നടപേക്ഷിക്കുന്നുവെന്ന മിനുവായക്കാരോട് നിരപ്പായ പ്രകാരം നമ്മുടെ നിരപ്പാകുവാൻ ന്യായം നിരപ്പാക്കപ്പെടുവാൻ ന്യായമാകുന്നു. അനുതാപത്തിന്റെ പൂർണ്ണമായ അപേക്ഷയിൽ പഠിക്കാത്തവനും അനുദപിക്കുന്നവർക്ക് സഹായമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവെ നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണ്ണതയോട് നോമ്പ് നോക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിൽ എല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ ശുദ്ധമുള്ളാലയമായി ചമയപ്പെട്ടിരിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ നോമ്പ് നിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനാനുസരണത്തിനുമാകണമേ. നിന്റെ മനോഗുണത്താൽ ഞങ്ങളുടെ നിരപ്പായി കൃപയാല ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവനെ തന്റെ കൽപ്പനയുടെ പൂർത്തിയാകുന്നു എന്നാൽ ഭക്ഷണത്തിൽ നിന്ന് പോഷിക്കുന്നവനും വൈരാഗ്യവും പൈശൂന്യവും നിറഞ്ഞിരിക്കുന്നവനുമുണ്ട്. മദ്യപാനത്തിൽ നിന്നൊഴിയുകയും രഹസ്യത്തിൽ തന്റെ സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നവനുമുണ്ട്. ഞങ്ങളെ രക്ഷയ്ക്കായിട്ട് ജട ധരിച്ച് ശുദ്ധമുള്ള നോമ്പ് നോറ്റുമെന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായ കർത്താവെ ഞങ്ങൾ നോമ്പ് നോറ്റ അനുഗ്രഹങ്ങളെ യാചിപ്പാനും അനുദവിപ്പാനും പാപമോചനം പ്രാപിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപേക്ഷിച്ച് മുഖപ്രസവത്താലേ നാം പറയണം. കർത്താവെ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ ലോകത്തിൽ നിന്നും നിത്യവധിക്ക് തണ്ണർ കുഴിയെ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തിൽ മഹത്തുള്ള വസ്ത്രങ്ങളെ സമ്പാദിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. മേശക്കിരിക്കുന്നവരെ കാട്ടാൻ വാണവാണൻ മഹത്വത്താൽ വരുമ്പോൾ ഇവൻ പ്രവേശിച്ച് വിരുന്നിൽ സന്തോഷത്തോടിരുന്ന് സ്തുതി പാടും. കർത്താവ് തനത് വിശേഷത്തിൽ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, ഞാൻ വിശന്നിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചിരുന്നു എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു, വിരങ്കടത്തിൽ എന്നെ നിങ്ങൾ വന്നു കണ്ടു,
എന്നെ നിങ്ങൾ സ്നേഹിച്ചു, ലോകത്തെ നിങ്ങൾ ദ്വേഷിച്ചു. ഇതിനാൽ നിങ്ങൾ വന്ന് മോക്ഷവും നിത്യ ജീവനുഭവിപ്പിൻ. പാപികളോട് കരുണ ചെയ്യുന്നവരായ കർത്താവേ, ന്യായവിസ്തരത്തിൽ ദിവസത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അഴിഞ്ഞു പോകുന്ന സ്ഥല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ പൂർണ്ണതയോടെ നോമ്പു നോക്കുന്നവർക്ക് ഭാഗ്യം. അവർക്ക് ഏതെന്റെ പ്രതീസായിൽ മണവറയും മോക്ഷവും കാക്കപ്പെട്ടിരിക്കുന്നു. ഏലിയ 40 ദിവസം നോമ്പ് നോറ്റു. അഗ്നിത്തേറിൽ സ്വർഗത്തിലേക്ക് കയറേറിയത് പോലെ നോമ്പ് നോൽക്കുന്നവൻ സദാ നേരത്തും സ്വർഗത്തിലായിരിക്കുന്നു. മേലുള്ളവരുടെ ഇടയനും താഴെയുള്ളവരുടെ സർവ്വവുമായ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹ വന്ദ്യ വൈദിക ശ്രേഷ്ഠ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ നോമ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇതുപോലുള്ള ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ നോമ്പിന്റെ മധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ക്രൂശിന്റെ തൃപ്പാദങ്ങൾ സംഗമിക്കുവാൻ, ശരീരം കൊണ്ട് വിഭിന്നമായ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഒരേ സ്ഥലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അപേക്ഷകളെ സമർപ്പിക്കുവാൻ ദൈവം നമുക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദിയോടെ സ്തുതിക്കാം. മനുഷ്യൻ വ്യത്യസ്തമായ അങ്കലാപ്പിൽ കൂടി ഈ ഭൂമിയിൽ പ്രയാണം ചെയ്യുമ്പോൾ വ്യക്തിജീവിതത്തിലും ഈ പ്രതിബന്ധങ്ങൾ നമ്മളെ അനുസൃതം വട്ടം ചുറ്റി നടക്കുമ്പോഴും ആ പ്രതിബന്ധങ്ങളെ അല്പമെങ്കിലും മറന്നുകൊണ്ട് അല്പമെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് നമ്മെ അനുനിമിഷം താങ്ങി നടത്തുന്ന രക്ഷകന്റെ കരങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് എന്റെ മുകളിൽ വരുന്ന പ്രതിബന്ധങ്ങൾ അത് പ്രതിബന്ധങ്ങളല്ല, അതിനേക്കാൾ ഉപരി എന്റെ വേദനകളെ നൊമ്പരങ്ങളെ താങ്ങുന്ന അപ്പൻ എന്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം അത് ഹൃദയത്തിൽ രുചിച്ചറിഞ്ഞ് അത് സമൂഹത്തോട് ഏറ്റുപറയത്തക്കവണ്ണം ആത്മീയ പക്വത പ്രാപിപ്പാൻ ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ, ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പ് ശത്രുവിന് നേരെയുള്ള ഉറച്ച ആയുധമാകുന്നു എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ധ്യാനിക്കുന്നു. നമ്മുടെ കർത്താവും പൗലോസ്ലിഹായും ഒക്കെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കാൻ വിശ്വാസത്തിന്റെ ഭക്തിയുടെ സർവായുധ മാർഗം ധരിച്ചുകൊള്ളുക. പ്രാർത്ഥന ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ നോമ്പ് ഉപവാസവും ഏത് പ്രതികൂലതകളെയും ധൈര്യത്തോട് തോൽപ്പിക്കുന്ന ഒരു സർവായുധ വർഗങ്ങളാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ നോമ്പ് ധരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്ന ഡോക്ടർ വി സി വർഗീസച്ചാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല, ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ, പ്രത്യേകിച്ച് മറ്റ് വൈദികരെയൊന്നും ദൂരെയുള്ള വൈദികരെയൊന്നും സമയത്ത് കിട്ടാതാകുമ്പോഴ് ഞാൻ ആശ്രയിക്കുന്ന വൈദികരിൽ ഒരാളാണ് മമ്മിയ വി സി വർഗീസച്ചൻ. അക്വാച്ചൻ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാ ആഴ്ചയും കൃത്യസമയത്ത് അച്ഛന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രിയ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം ദൈവഭാഗ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. ദൈവം നല്ലവനെന്ന് ആർക്കെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവർ നല്ലവരാകുമ്പോഴാണ്. ദൈവമേ അങ്ങ് നല്ലവരാണ് തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങൾ നല്ലവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ലളിതമാക്കണമേ. ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ബോധ്യങ്ങളെ ഉയർത്തുന്ന ഈ ഗീതം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം.
എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. എന്റെ സൃഷ്ടാവ രക്ഷമാകനെ ഞാൻ മുഴുവാത്മാവും മുഴുമാനവോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ. എന്റെ സൃഷ്ടാവ രക്ഷദാഥനേ സ്നേഹിച്ചിടും മാഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നമ്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാണുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാജ വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിട വല്ല പാലുവരിക്കരുതേ നിന്നോട് എളിയോരേറ്റം ചെയ്യുന്ന തിരുമുമ്പ് നർത്തവാകിടവാകിലവും ഞാൻ വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിട വല്ല പാലുവരിക്കരുതേ നിന്നോട് എളിയോരേറ്റം ചെയ്യുന്ന തിരു മുമ്പ് നഷ്ടമാക്കിടവാകിലവും ഞാൻ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യരാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാണുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാജ നിന്നെ സ്നേഹിച്ചിടും നീതാജ
തിരുവചന ധ്യാനത്തിനായി പന്നിയ വീശി വൃത്തിനെ വളരെ സ്നേഹം സ്വാഗതം.
ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയതായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഒന്ന് സംബന്ധിക്കുന്നതിനും അല്പസമയം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനും അവസരം തന്നതായ ബഹുമാനപ്പെട്ട രാജേശത്തിനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു, സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് ഇന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുന്നതിനും അവയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുന്നതിനും വേണ്ടിയിട്ട് അല്പസമയം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ അച്ഛൻ പറഞ്ഞതുപോലെ വിശുദ്ധ നോയമ്പിന്റെ ഈ അവസരങ്ങളിൽ നമ്മൾ നോയമ്പിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് ഇനിയും ഏകദേശം ഒരു 25-26 ദിവസങ്ങൾ കഴിയുമ്പോൾ നോയമ്പ് വീടും, അല്ലെങ്കിൽ 40-ാം വെള്ളിയാഴ്ചയോടുകൂടി അശ്വിനിയാഴ്ചയോടെ നോയമ്പ് വീടും. അത് കഴിഞ്ഞ് വരുന്ന ഒരാഴ്ച ആ നോയമ്പിനെക്കാട്ടിലും ഭംഗിയായിട്ടും ചിട്ടയായിട്ടും അത്യധികം ബഹുമാനത്തോടും ഭയത്തോടും കൂടി ആദരിക്കുന്ന ഹാശാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തു വരികയാണ് ഹാശാഴ്ചയിൽ. ഹാശാഴ്ചയിലെ ഒരു ചെറിയ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 47 തൊട്ട് 51 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളെ സമയം വീട്ടിൽ പോയിരുന്ന് വായിച്ചാലും മതി. അതിനകത്ത് മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം ഞാൻ അതിനകത്ത് നിരക്കുകയാണ്. ഒന്ന്, എ ഗാർഡൻ, എ കപ്പ് ആൻഡ് എ ബേർഡ്. ഒരു തോട്ടം, ഒരു കാസ, ഒരു ചെറിയ കിളി. ആദ്യമേ അവർക്ക് എന്താണ് ഈ കിളിയെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഗാർഡനെ കുറിച്ച് പറയുന്നത് എന്നാണ്? നിനക്കറിയാമല്ലോ, മാനവ ചരിത്രത്തിന്റെ ആരംഭം ഒരു ഗാർഡനിലാണ്. അതിന്റെ ഗതിയെ തിരിച്ചുവിട്ടതും രക്ഷയുടെ മാർഗം കാണിച്ചതും വേറെ ഒരു ഗാർഡനിലാണ്. ഇങ്ങനെ രണ്ട് ഗാർഡൻസ് ആണ് നമ്മൾ കാണാൻ കാണുന്നത്. നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് കെന്തോയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. കെന്തോ റിസറക്ഷൻ. വി ആർ ലിവിങ് between two resurrections. One is the resurrection of the Redeemer. Second resurrection is the resurrection of the redeemed. അതായത് ഇങ്ങനെയുള്ള രണ്ട് ഉയർപ്പ് പെരുന്നാളുകൾക്ക് മധ്യയാണ് നാം ജീവിക്കുന്നത്. ഇതിനകത്ത് ഈ ഗാഡ് എന്താണ് ചെയ്തിരിക്കുന്നത്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മാത്രം അല്പസമയം ചിന്തിക്കാം. ആസ് ആഡം ലോസ്റ്റ് ദ ഹെറിറ്റേജ് ഓഫ് എ യൂണിയൻ വിത്ത് ഗോഡ് ഇൻ എ ഗാർഡൻ, സോ നോ അവർ ലോർഡ് അഷേർഡ് ഇൻ ടു ദ റെസ്ട്രേഷൻ ഇൻ എ ഗാർഡൻ ഈഡൻ ആൻഡ് ഗെത്സെമനെ വർ ദ ടു ഗാർഡൻസ് അറൗണ്ട് വിച്ച് റിവീൽ ദ ഫേറ്റ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ ആ ഫേറ്റിനെ അല്ലെങ്കിൽ വിധിയെ വേർതിരിച്ചിരിക്കുന്ന രണ്ട് ഗാർഡൻസ് ആണ്. ആദാം ദൈവത്തോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ ആ ഗാർഡനാക്കിയെങ്കിൽ ദൈവികരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗാർഡനിലെ കർത്താവ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കാസായിൽ നിന്നും നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചത്. ആൻഡ് ഹ്യൂമാനിറ്റീസ് ടുക്ക് ദ ഹ്യൂമാനിറ്റീസ് സിൻ അപ്പോൺ ഹിംസെൽഫ് ഇൻ ഏഡൻ. ആഡം ബിറ്റ് ഹിംസെൽഫ് ഫ്രം ഗോഡ് ഇൻ ഗെത്സെമനെ. ക്രൈസ്റ്റ് ഇൻഡസ്ട്രീസ് വിത്ത് ഹിസ് ഫാദർ ഇൻ ഏഡൻ. ഗോഡ് സോർട്ട് ഔട്ട് ആഡം ഇൻ ഹിസ് സിൻ ഓഫ് റിബല്യൻ ഇൻ ഗെത്സെമനെ. ഇൻ ദ ന്യൂ ആഡം സോർട്ട് ഔട്ട് ദ ഫാദർ ആൻഡ് ഹിസ് സബ്മിഷൻ ആൻഡ് റെസിഗ്നേഷൻ ഇൻ ഏഡൻ. എഫോർട്ട് വാസ് ഡ്രോൺ ടു പ്രിവെന്റ് ദ എൻട്രൻസ് into the garden and thus immortalizing the evil. തിന്മയെ കടക്കാതിനും ആ തിന്മ എറ്റേണലൈസ് ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവിടെ തിരിയുന്ന ഖഡ്ഗങ്ങളുമായിട്ട് കെറൂബുകളെ ആക്കിയിരുന്നത്, അവിടേക്ക് പ്രവേശനമില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദർ ഈസ് നോ നന്മ, നന്മയില്ലാത്ത ഒരവസരത്തേക്കാണ് തിന്മയെന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് വൺ, ദ ഡാർക്ക്നെസ് ഈസ് നോട്ട് അബ്സല്യൂട്ട് വൺ, ബിക്കോസ് ദർ ഈസ് നോ ലൈറ്റ്, ആബ്സൻസ് ഓഫ് ലൈറ്റ് ഈസ് എ ഡാർക്ക്നെസ്. എത്ര ഡാർക്ക്നെസ് ഉണ്ടായാലും ഒരു ചെറിയ വെളിച്ചം ഉണ്ടെങ്കിൽ ആ വെളിച്ചം ആ ഡാർക്ക്നെസ് മിന്നിക്കാണും. ആ സമയത്ത് എത്ര വലിയ വെളിച്ചത്തിലാണേലും ഒരു ഡാർക്ക്നെസ്സിനകത്ത് നിൽക്കാൻ സാധിക്കത്തില്ല. So it is a two extremes. അതുകൊണ്ട് ആ തിന്മയെന്ന് പറയുന്നത് അവിടേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്വോർഡ് വുഡ് ബി ഉപയോഗിച്ചത്. എന്നാൽ ഗെത്സെമനെയില് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വാളെടുക്കുന്നവൻ വാളാലെ, ടേക്ക് അപ്പ് ദ സ്വോർഡ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഷീത്ത്. നീ ഉറയിലേക്ക് ഇടുക. അവിടെ നമുക്ക് കാണാം രണ്ട് വാളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ വാള് എന്താണെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്, അതിന് ലിറ്ററി മീനിങ്ങിനകത്ത് അത് പോകരുത് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പൊക്കണവും ഒന്നും എടുക്കാതെ പോകണം. പക്ഷെ ഇപ്പൊ പറയുന്നുണ്ട് കയ്യിലുള്ള ഉടുപ്പും പൊക്കണമൊക്കെ വിറ്റിട്ട് വാള് വാങ്ങിക്കോളാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് ലിറ്ററലിക്ക് പറയുകയാണ് നിങ്ങൾ വാള് കൊണ്ടുവരാൻ. 11 പേർക്കും കർത്താവിനും കൂടി 12 വാൾ ആവശ്യമുണ്ട്. പക്ഷേ അവിടെ ആകെ രണ്ട് വാളേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായിരുന്നു ഈ രണ്ട് വാള് എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അതിനകത്ത് സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത് സ്പിരിച്വലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റേണിറ്റി ആൻഡ് ദ ടെമ്പറൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആൻഡ് ദ ടെമ്പറൽ രണ്ട് വാളുകളാണ്. പത്രോസ് പറയുന്നുണ്ട് ഈ വാള് രണ്ടെണ്ണം നമുക്ക് കൊണ്ടുപിടിക്കേണ്ടായിരുന്നു. ജീസസ് ആയിട്ട് ഇറ്റ് ഇസ് ഇനഫ്. ഇനഫ് എന്ന് പറഞ്ഞാൽ ആ വാൾ ഇനഫ് എന്നല്ല പറഞ്ഞത്. ഇനിയും നിന്നോട് പറഞ്ഞു ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള ടൈം ഇല്ല. വിത്തിൻ നോ ടൈം ഞാൻ ഐ വിൽ ബി അറസ്റ്റഡ്. ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരമില്ലാത്തതുകൊണ്ട് നീ പറഞ്ഞത് ഇനഫ്, മതിയായി, ദാറ്റ്സ് ഓൾ എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അതാണ് ഗ്രീക്കിലെ എന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ വാളിന്റെ ഉപയോഗം എന്നേക്കുമായി നിൽക്കുകയാണ്. പാലസ്തീൻ നാടുകൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ പാലസ്തീൻ നാടുകളിൽ ഈ കള്ളന്മാരും കൊള്ളക്കാരും ഉള്ള സമയമാണ്. യഹൂദന്മാർ സഞ്ചരിക്കുമ്പോൾ അവർ കയ്യിൽ നമ്മൾ ഒരു വാള് അല്ലെങ്കിൽ നീണ്ട ഒരു കത്തി അവർ എപ്പോഴും കൈ കരുതിയിരിക്കും. അതുതന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ കാണാമല്ലോ നമ്മുടെ നാട്ടിൽ ഈ സർദാർജിമാർ കൃപാൺ ഉപയോഗിക്കുന്നത്. കൃപാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവരവരുടെ കൽത്തരിങ്ങനെ തൂക്കിയിട്ടിരിക്കും. അത് എപ്പോഴെടുത്ത് ഉപയോഗിക്കാനായിട്ടല്ല, പക്ഷെ അവരുടെ അന്നത്തെ കാലത്ത് അത് അത്യാവശ്യമായിരുന്നു. മുസ്ലിംസ് ഇൻവേഷൻ ഉണ്ടായപ്പോൾ ഇവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വാൾ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ പോലെ പാലസ്തീനിലെ ആ സമയത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് കൊള്ളക്കാരും കള്ളന്മാരും ധാരാളം ഉണ്ടായിരുന്ന അവസരമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് നരഹമയാക്കാൻ ഉപമ പറയുന്നത് തന്നെ. അങ്ങനെ അപകരിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദി സ്വോർഡ് വുഡ് ബി ഷീൽഡ്, ദിസ് ഈസ് എ വാൾ, യു ടേക്ക്, അത് ഉപയോഗിക്കരുത്. കാരണം പത്രോസിനായി അത് ഉപയോഗിക്കാനായിട്ട് അവൻ നോക്കി. പത്രോസ് മീൻ പിടിക്കുന്നതിനും വള്ളം ഒഴുകുന്നതിനും മറ്റുമാണ് അവനെ പരിചയം. വാളെടുത്ത് ഉപയോഗിക്കുന്നതിന് യാതൊരു പരിചയവുമില്ല. അതുകൊണ്ട് കിട്ടിയ വാള് വെച്ച് വെട്ടി വെട്ടുകൊണ്ടത് ഒരുത്തന്റെ ചെവിക്കിട്ടാണ്. പെടലിക്കിട്ട് വെട്ടേണ്ടത് വളരെ ചെവിക്കിട്ട് വെട്ടി. ആകെ ചാലെ മുറിഞ്ഞു, ചെവിയുടെ അറ്റം മുറിഞ്ഞു. കർത്താവിന്റെ ലാസ്റ്റ് മിറക്കിൾ അതായിരുന്നു. ഹി ഹീൽഡ് ഹിസ് ഇയേഴ്സ്, മൽക്കൂസിന്റെ ഇയേഴ്സ് തൊട്ട് ഹീൽ ചെയ്തു. അപ്പം പത്രോസിനെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയത്തില്ല, ഉപയോഗിക്കാത്ത വാൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തില്ല. അതുകൊണ്ട് ആ നമ്മള് ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിന്റെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അറിയാൻ മേലാത്തതിന് ഉപയോഗിക്കാനായിട്ട് പോകരുത് എന്നുള്ള ഒരു ഇതാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ അടുത്തത് ഒരു കപ്പാണ്. ഈ കപ്പ് വാസ് എവർ ബി മെഡിറ്റേറ്റ് ഓൺ ദ ലോർഡ്സ് അറസ്റ്റ് ഇൻ ദ ഗാർഡൻ ഓഫ് ഗെത്സെമനെ. We get a mental picture of a cup, a kiss and a sword. നമ്മള് സ്വോർഡിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. എ കിസ്, ഇറ്റ് വാസ് എ ബ്ലിസ്റ്ററിങ് കിസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ആരുടെയാണ് ആ ചുംബനം? ചുംബനങ്ങൾ പല വിധത്തിലുണ്ട്. അവിടെ ഒരു ചുംബനം കർത്താവിന് കിട്ടി. ഇറ്റ് വാസ് എ ബ്ലിസ്റ്ററിങ് കിസ്, എ ടെക്സ്ചറസ് കിസ്. ചുംബനങ്ങൾ പല വിധത്തിലുണ്ട്. നമ്മള് നമ്മുടെ മക്കളെ ചുംബിക്കുന്നു, അത് ഒരു 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 ലവിങ് അഫക്ഷനിലുള്ള ഒരു കെയർ ആയിട്ടുള്ള ഒരു ബിലോവിങ് ഉള്ള ഒരു കിസ്സാണ്. എന്നാല് ഗുരുക്കന്മാരെ ചുംബിക്കുന്നുണ്ട്, അത് വേറൊരു വിധത്തിലുള്ള ചുംബനമാണ്. എന്നാല് യൗവനക്കാരുടെ ചുംബനം, ഭാര്യാഭർത്താക്കന്മാരുടെ ചുംബനം, ഇതിനെല്ലാം വ്യത്യാസമുള്ള ചുംബനമാണ്. ഇവിടെ ഒരു ശിഷ്യൻ വന്നിട്ട് ഗുരുവിനെ ചുംബിക്കുകയാണ്. ഇറ്റ് വാസ് എ ബ്ലിസ്റ്ററിങ് കിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊള്ളുന്നതായിട്ടുള്ള ഒരു കിസ്സാണ് ഉണ്ടായിരിക്കുന്നത്. ഫാദേഴ്സ് വിൽ ഫോർ ഹിസ് ബ്ലസ്ഡ് സൺ, ജീസസ് ടുക്ക് ദ കപ്പ് ആൻഡ് ഡ്രാങ്ക് ഇറ്റ് ടു ദ ഫുൾ. ദ കിസ് ഡിസ്പ്ലേഡ് ദ ട്രെഷറി ഓഫ് ജൂഡാസ് ആൻഡ് ദ സ്വോർഡ് ഡെമോൺസ്ട്രേറ്റ് ദ ബ്രേവറി ഓഫ് പീറ്റർ, സിൻസിയർ ആൻഡ് മിസ്ഗൈഡഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ സ്വോർഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ പീറ്റർ വാസ് എ സിൻസിയർ ബട്ട് ഇറ്റ് വാസ് മിസ്ഗൈഡഡ്. All of us are imitating on one of these three things. Some are like the Savior, accepting God's will and obeying it. While some are like Judas, pretending it to be to do God's will, but betraying the Master. Perhaps too many of us are like Peter, hesitating God's will and thinking we are doing the Lord's service by starting a fight. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി, ഇറ്റ് ഈസ് നോട്ട് ആർഗ്യുമെന്റ്. ഒരു ക്രിസ്ത്യാനിറ്റിയും ആർഗ്യു ചെയ്യാൻ സാധിക്കത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ലിവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി കനോട്ട് ബി ആർഗ്യുമെന്റ്. നമ്മൾ ആർഗ്യു ചെയ്ത് വിജയിക്കാമെന്ന് നോക്കണ്ട. ക്രിസ്ത്യാനിറ്റി ആദ്യമേ കാലം തൊട്ട് തന്നെ ക്രിസ്ത്യാനിറ്റി ലീവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഫോളോ ചെയ്യുകയായിരുന്നു. നമ്മുടെ പിന്നെ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളെ നോക്കിക്കഴിഞ്ഞ് ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് സഭകളെ നോക്കിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയുന്നുണ്ട്. കാരണം പത്രോസിന് പടക്കുതിരകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കുതിരപ്പുറത്ത് കയറാൻ പത്രോസിന് യാതൊരു അവകാശവുമില്ല. പിന്നെ അത് പിന്നെ പത്രോസ് കയറുന്നത് വള്ളത്തെ കയറാം, പത്രോസിനറിയാം. കുതിരപ്പുറത്ത് കയറി വാളെടുക്കാനായിട്ടില്ല. ആ വാള് ഇല്ലാത്ത അർത്ഥത്തിൽ കൂടി എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വിത്തിൻ നോ ടൈം നിങ്ങൾ കണ്ടു ആ വാൾ തിരിച്ച് അവർക്ക് തന്നെ ഒരു വാളായിത്തീരുന്നതാണ് കാണാം, അതിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ പത്രോസിനെ പോലെ എല്ലാം അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് തിങ്കിങ് വി ആർ ഡൂയിങ് ദ ലോർഡ്സ് സർവീസ് ബൈ സ്റ്റാർട്ടിങ് എ ഫൈറ്റ്. വി നീഡ് ടു കൺസിഡർ പീറ്റേഴ്സ് ഫോർട്ട് ആൻഡ് മൽക്കൂസ് സിയർ ബിക്കോസ് ദിസ് വാസ് ദ ലാസ്റ്റ് മിറക്കൽ ജീസസ് പെർഫോംഡ് ബിഫോർ ഹി വാസ് അറസ്റ്റഡ് ട്രൈഡ് ആൻഡ് ക്രൂസിഫൈഡ്. ഹാഡ് ജീസസ് ടേക്കൻ ദ സ്വോർഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ കപ്പ് ഹി വുഡ് നോട്ട് ഹാവ് ഡൈഡ് ഓൺ ദ ക്രോസ്. കർത്താവ് ഈ കപ്പ് എടുത്തതിനേക്കാളും വലിയായിട്ട് സ്വോർഡ് എടുക്കുമായിരുന്നെങ്കിൽ കർത്താവ് മരിക്കത്തില്ലായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, എന്നെ കാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ 12 ലീജിയൻസ് ഓഫ് ഏഞ്ചൽസിനോട് ചോദിക്കാം. അല്ലേ, ഒരു ലെഗിയോൻ, മലയാളത്തിൽ പറയുന്ന ഒരു ലെഗിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഏതാണ്ട് ഒരു സാത്താന്റെ ഒരു പേരാണെന്ന്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വൺ ലീജിയൻ, അത് ലാറ്റിൻ വേർഡാണ്. ഒരു ലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6000 പിന്നെ സോൾജേഴ്സാണ് ഒരു ലീജിയൻ. അതിൽ 12 ലീജിയൻ, 11 ശിഷ്യന്മാർക്കും ഒന്ന് കർത്താവിനും വെച്ച് 12 ലീജിയനെ ചോദിച്ചു കഴിഞ്ഞാൽ 72 72000 മാലാഖമാരെ അയക്കാം ഇതിനെ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. 72000 മാലാഖമാരുടെ ആവശ്യമുണ്ടോ അവിടെ? മാലാഖമാരുടെ ശക്തി എങ്ങനെയാണെന്ന് അറിയാം. ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് 185000 പേരെ നിഗ്രഹിക്കുവാനായിട്ട് ഒരൊറ്റ മാലാഖയ്ക്ക് സാധിച്ചു. ഇന്ന് രാജാക്കന്മാരുടെ അമ്മൂരിയുടെ പിന്നെ അമോറൈറ്റ്സിനെ കുന്നുകളയുന്നിട്ട് ഒരൊറ്റ മാലാഖയ്ക്ക് സാധിച്ചെങ്കിൽ ഈ 72000 മാലാഖമാർക്ക് എങ്ങനെ സാധിക്കാം? ലോകം മുഴുവൻ നശിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതല്ല കർത്താവ് ചോദിച്ചത്. നീ വോണ്ട് ടു ടേക്ക് ദ കപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഫോർട്ട്. ആ കപ്പ് എന്നുള്ളതാണ് ഇവിടെ ദ ട്രയൽ വാസ് ഇസ് ഇല്ലീഗൽ. യേശുക്രിസ്തുവിന്റെ ട്രയൽ ഇറ്റ്സെൽഫ് ഇസ് ഇല്ലീഗൽ. നിനക്കറിയാവല്ലോ സൻഹെദ്രി സംഘം കൂടുന്നത് ഇരുട്ടുള്ളപ്പോൾ ഒരിക്കലും സൻഹെദ്രി സംഘം കൂടാൻ സാധിക്കത്തില്ല. ഡെയർ ബ്രേക്കിൽ മാത്രമേ വെളിച്ചമുള്ളപ്പോഴേ സന്നിഹത്രി സംഘം കൂടാൻ സാധിക്കത്തുള്ളൂ. ഇവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ സന്നിഹത്രി സംഘം കൂടി കർത്താവിനെ വിരിച്ചു കഴിഞ്ഞു. ഇറ്റ് വാസ് ഇല്ലീഗൽ. എവരിത്തിങ് വാസ് ഇല്ലീഗൽ. വൺ ഓഫ് ഹിംസെൽഫ് ആൻഡ് ഫോർ. അതുകൊണ്ട് സോ ഹി പ്രിഫേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ സ്വോർഡ് ഹി പ്രിഫേർഡ് ദ കപ്പ്. ദാറ്റ് ദ കപ്പ് ഹി ഡ്രാങ്ക് ഇറ്റ് ടു ദ ട്രെഡ്ജ്. And the king Hezekiah died one among the kills. അതായത് ഐസായ 37-36 വായിച്ചു കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹി കുഡ് ഹാവ് സേവ്ഡ് ഹിംസെൽഫ് ബട്ട് ഹി ചോസ് ടു സേവ് അസ് ദാറ്റ് ദ ഫാദർ ഹാസ് സെൻഡ് ഹിസ് സൺ ടു ബി ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഒന്ന് യോഹന്നാൻ 4:14 പറയുന്നുണ്ട്, എന്റെ പുത്രനെ അയച്ചത് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അപ്പോ ഹി ഇൻസ്റ്റെഡ് ഓഫ് സ്വോർഡ് ഹി പ്രിഫേർഡ് ദ കപ്പ്. ഇനിയൊരു ചെറിയ പക്ഷിയെ കുറിച്ചാണ് നമുക്ക് കാണാം. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും ഈ കിളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പറവയെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ എന്താ ഏതാന്ന് ഏകദേശം അറിയാവില്ല. അത് എന്ത് എന്താ ആ കിളിയുടെ പേരെന്തായിരുന്നു? 14:30 പറഞ്ഞിട്ടുണ്ട്, ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു വട്ടം കൂന്നതിന് മുൻപേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ജോണിന്റെ 18:27 ഉടനെ തന്നെ കോഴി കൂകി. ലൂക്കോസിന്റെ 62:62 പറഞ്ഞിട്ടുണ്ട്, അവ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. ഈ ഒരു ചെറിയ കോഴി ഒരുങ്ങിൽ ഒരു 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 പക്ഷി. സാധാരണ നമ്മുടെ നാട്ടിലെ കോഴി കൂവുന്നത് യാമങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കോഴി കൂവും. ആ ഒരു കോഴി കൂവിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അടുത്തുള്ള സ്ഥലത്തുള്ള എല്ലാ കോഴികളും കൂവും. പക്ഷെ ഇവിടെ എല്ലാ കോഴിയും കൂവിയില്ല, ഒരൊറ്റ കോഴി മാത്രമേ കൂടുള്ളൂ. ദാറ്റ് വാസ് എ മിറക്കിൾ. ആദ്യത്തെ കോഴി കൂവിയപ്പോ പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ കോഴി കൂവി. ഇതൊരു വാണിംഗ് ആയിരുന്നു പത്രോസിന്, ചെറിയൊരു വാണിംഗ്. കർത്താവ് നേരത്തെ കൊടുത്തിരുന്ന വാണിംഗ് ആണ്, അവനത് ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഹൃദയങ്ങളിലെ ഇതുപോലെ ചില വാണിംഗുകളെ ചില ചില അവസരങ്ങളിൽ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് സുവിശേഷ പ്രസംഗം കേട്ടിരിക്കുമ്പോൾ സുവിശേഷകനോ അച്ഛനോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും, ഇതെന്നെ കുറിച്ച് പറയുന്നതാണല്ലോ. ആരെങ്കിലും എന്റെ കാര്യം ഇന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം അച്ഛനോ എന്നെ കുറിച്ച് പറയുന്നതാണല്ലോ എന്ന് പറയും. ഞാനൊരു ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഞാൻ ചെറുപ്പകാലത്തില് ഞാൻ സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയി. അന്നത്തെ വലിയ പ്രാസംഗികര് എം വി ജോർജ് ചെമ്മാച്ചന്, പിന്നീട് എം വി ജോർജ് അച്ഛനായി, പിന്നെ ടി ജെ ജോഷുവ ചെമ്മാച്ചന്, ടി ജെ ജോഷുവ അച്ഛന്, അതുപോലെ ചാക്കോ മാസ്റ്റർ, ചാണ്ടി മാസ്റ്റർ, ഇവരൊക്കെയായിരുന്നു വലിയ പ്രാസംഗികര്. ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയില് പെരുന്നാളോടനുബന്ധിച്ച് കൺവെൻഷൻ വെച്ചു. മൂന്നാമത്തെ ദിവസം പ്രസംഗിക്കുന്നത് നിങ്ങളെ കേട്ട് കാണും, മധ്യവർജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന പാറക്കലച്ചനെ കുറിച്ച്, പ്രിയക്കോസ് പാറക്കലച്ചൻ അച്ഛനാണ് പ്രസംഗിക്കുന്നത്. പടിഞ്ഞാറ് വശത്ത് ഒരു വലിയ ജൂണിപ്പർ ട്രീ ഉണ്ട്, ഒരു ട്രീ ഉണ്ട്, ഈ കാറ്റാടി മരം, ഭയങ്കര വലിയൊരു മരം. അതിന്റെ ചുവട്ടില് ഓല കൊണ്ട് ഒരു ഷെഡൊക്കെ, ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി, പന്തലൊന്നുമില്ല, ആൾക്കാർ വളർത്ത് വെറുതെ ഇരിക്കുക, സ്റ്റേജ് ഉണ്ടാക്കി ബെഞ്ചൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി നിന്നാണ് പ്രസംഗിക്കുന്നത്. കിഴക്കോട്ട് പള്ളിയുടെ അരഭിത്തിയില് ഒരു മനുഷ്യന് ചാരി പടിഞ്ഞാറോട്ട് നോക്കി ഇരിപ്പുണ്ട് പ്രസംഗം കേട്ടുകൊണ്ട്. പുള്ളി നല്ല തള്ളിപ്പുറത്തായിരിക്കുന്നത്, ആ അവിടുത്തെ വലിയൊരു പ്രമാണിയാണ്, ട്രസ്റ്റിയാണ്. അച്ഛന്റെ പ്രസംഗം ഈ മദ്യപാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അച്ഛൻ പറഞ്ഞു, ഇന്ന് രാത്രിയിലേടാ കള്ളും കുടമേ, നീ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എവിടെയായിരിക്കും അച്ഛൻ കായിക കൂണ്ടിയത്, ഈ പറയുന്ന വ്യക്തികളാണ്. ഇവ വിചാരിച്ചു ആരാണ്ടി എന്ന് അച്ഛനായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എനിക്കിട്ട് നേരെ തന്നെ അച്ഛൻ കണ്ടിടാ. അവിടെ ഇരുന്ന് അവൻ പറഞ്ഞു, തോന്നിയകത്തായിരിക്കും. പക്ഷെ അച്ഛനത് കേട്ടില്ല, ദൂരെ തന്നെ അച്ഛൻ അടുത്തിരുന്നവരൊക്കെ അവർ കേട്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കൊരു മനസ്സിനൊരു കുത്തരം ഉണ്ടായി. ഇവനെ ഇരുന്നേറ്റങ്ങ് പോയി, അവൻ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് മുറിയിൽ കയറി രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് കള കുടിച്ചു, കിടന്നുറങ്ങി. രാവിലെ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ഭാര്യ കാപ്പിയുമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അനങ്ങുന്നില്ല. എല്ലാവരെയും വിളിച്ച് തൊട്ട് വിളിച്ച് നോക്കിയപ്പോൾ അവനെ തണുത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ട്. മദ്യപാനത്തിന്റെ കൂടുതലുണ്ടോ കാത്തറ്റൊക്കെയോ അവൻ മരിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് പാറക്കലച്ചന് അവൻ്റെ ശവമടക്കം കഴിഞ്ഞ് അവിടുന്ന് പോകാനായിട്ട് വെച്ചുള്ളൂ. അച്ഛൻ ചോദിച്ചത് ഇന്ന് രാത്രിയിൽ നീ എവിടെയായിരിക്കും നിന്റെ ആത്മാവെന്ന് ചോദിച്ചത്. ഇതുപോലെ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളതോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് മാത്രം കരുതിയാൽ മതി, അല്ലാതെ ആരെങ്കിലും അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ വാണിംഗ് ആണ് ഈ കൊച്ചു കോഴി പത്രോസിന് കൊടുത്തത്. അവൻ ലിസൺ ചെയ്തില്ല, പത്രോസ് കേട്ടില്ല. രണ്ടാമത് കോഴി കൂവിയപ്പോൾ കോഴിയുടെ കൂട്ടത്തിൽ തന്നെ കർത്താവും നോക്കി. ആ നോട്ടം അവന്റെ ഹൃദയത്തിനകത്തേക്ക് ചാഞ്ഞിറങ്ങി. അവന് അവിടെയാണ് പത്രോസ് ദുഃഖിച്ച് പുറത്തു പോയി പറയുന്നത്. തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം ക്രമം, പിൻവാതുക്കലിരും നേവം ശിമോൻ പാരം കേണോതി പുരുവേ ഞാൻ ശേഷൻ വാതിൽ തുറന്നാലും സ്വർഗത്താക്കോ കൈവിട്ട് പാരും വാലും കേഴുന്നു കരഞ്ഞ് ആ നോട്ടം അങ്ങേറ്റം അവന് മനസ്സിലായി. ആ കോഴി കൂവിയതും കർത്താവ് നോക്കിയതും കൂടി ആയപ്പോൾ മനസ്സിലായി ഇത് ശരിയല്ല. അവൻ പോയി കരഞ്ഞു, റീഇൻസ്റ്റേറ്റ് ചെയ്തു കർത്താവ് അവനെ. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കർത്താവിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. കോക്ക് കൺവേ ദിസ് മെസ്സേജ് ടു പീറ്റർ. അതുപോലെ പീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ആ വെള്ളിയാഴ്ചയും മറ്റുമൊക്കെ ധാരാളം ആൾക്കാർക്ക് ധാരാളം പറയുവാനായിട്ടുണ്ട്. ഒരു ചെറിയ ഒരു കമ്പാറ്റീവ് സ്റ്റഡി ജൂഡാസ് ആൻഡ് പീറ്റർ, യൂദായും പീറ്ററുമായിട്ട് നിങ്ങൾ ഒരു കമ്പാറ്റീവ് സ്റ്റഡി എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം ഒരുപോലെയായിരുന്നു. അതിനകത്ത് ആ ഇൻട്രസ്റ്റിംഗ് പാരലൽ ബിറ്റ്വീൻ പീറ്റർ ആൻഡ് ജൂഡാസ്, ദീസ് ആർ ദ സം സിമിലാരിറ്റീസ് ആൻഡ് യേറ്റ് സച്ച് എ ട്രെമൻഡസ് ഡിഫറൻസ്. അവർ ലോർഡ് കോൾഡ് ബോത്ത് ഡെവിൾ, ഹി കോൾഡ് പീറ്റർ സേറ്റാൻ വെൻ ഹി റെബ്യൂക്ട് ഹിം സേയിങ് ഹി വുഡ് ബി ക്രൂസിഫൈഡ്. മാത്യു 16:22 വിളിച്ചിരിക്കുന്നത്. ഹി കോൾഡ് ജൂഡാസ് എ ഡെവിൾ വെൻ ഹി പ്രോമിസ്ഡ് ദ ബ്രെഡ് ഓഫ് ലൈഫ്, യോഹന്നാസ് സുവിശേഷം 13:27. പീറ്റർ ഡിനൈഡ് ദ മാസ്റ്റർ 3 times. ജൂഡാസ് ബിട്രേഡ് ഹിം ഇൻ ദ ഗാർഡൻ. അവർ ലോർഡ് ട്രൈ ടു സേവ് ബോത്ത്, പീറ്റർ ത്രൂ എ ലുക്ക് ആൻഡ് ജൂഡാസ് ബൈ അഡ്രസ്സിംഗ് ഹിം മൈ ഫ്രണ്ട്. രണ്ടുപേരെയും സേവ് ചെയ്യാൻ നോക്കി. ജൂഡാസിനെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു, പീറ്ററിനെ ബൈ ലുക്ക്. ആൻഡ് ബോത്ത് റിപ്പന്റഡ്. പീറ്റർ വെന്റ് ഔട്ട് ആൻഡ് വെപ്റ്റ്. ജൂഡാസ് ടേക്കിംഗ് ബാക്ക് ടു ദ 30 പീസസ് ഓഫ് സിൽവർ ടു പ്രീസ് ആൻഡ് അഫേംഡ് ഹിസ് ഇന്നസെൻസ്. Why then one is at the head of the list and the other one is at the bottom of the list? Because Peter repented to the Lord and Judas and himself. അതാണ് പറഞ്ഞത്. അവന് റിമോഴ്സ് ഉണ്ടായി, ബട്ട് ഹി ഡിഡ് നോട്ട് റിപ്പൻഡ് ഇറ്റ്. ജൂഡാസ് ഹാസ് എ റിമോഴ്സ്, ബട്ട് ഹി ഡിഡ് നോട്ട് റിപ്പൻഡ് ഇറ്റ്. ഹി വെന്റ് ഓൺ ത്രൂ ദ 30 pieces, but he did not repent. If he could have repented, he could have been saved. That's a different thing, but he did not. The Peter was also a denier. 3 times he denied. Moses was a murderer. Peter was a denier. Paul was a blasphemer, a persecutor. I'm the chief among them for the sinners. ഇവരൊക്കെ വലിയ സിനിമകളാണ് ഞാൻ. ഇതാണ് ഇവിടുത്തെ പറയുന്ന ഒരു ചെറിയൊരു മെസ്സേജ്. അതുകൊണ്ട് ഈ പറയുന്ന പീറ്ററിനെ പോലെയും യൂദാസിനെ പോലെ ആകാതെ പീറ്ററിനെ പോലെ റിപ്പൻ്റൻസിൽ വന്നിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആശാഴ്ചയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ വാക്യം. ഒരു ഗാർഡൻ, എ കപ്പ് ആൻഡ് എ ബേർഡ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും അതിലെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും ആ റിപ്പന്റൻസ് ഉണ്ടാകുന്നതിനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇളിയവ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവമായി ബന്ധപ്പെട്ട 3 വാക്യങ്ങളെ എടുത്തുകൊണ്ട് ലളിതമായ ഒരു ചിന്ത പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി കേൾക്കുവാൻ തക്കവണ്ണം നമ്മെ അടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. എ ഗാർഡൻ, എ കപ്പ് ആൻഡ് എ ബാർഡ്. ഇത് മൂന്നും ക്രിസ്തുവിന്റെ ജീവിതവുമായി അഭിവാദ്യ അല്ലെങ്കിൽ അഭേദ്യമായി ബന്ധപ്പെട്ട 3 സ്ഥലങ്ങളാണെന്നുള്ള കാര്യം നമുക്കത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതിൽ കൂടി നമുക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ഒരു തോന്നലായിരുന്നു. വാസ്തവത്തിൽ ഈ കർത്താവ് ഗെത്സെമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. നമുക്ക് കഥയെ സംഭവമൊക്കെ അറിയാം അല്ലേ. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് അവരെ തൊടുത്ത് എടുക്കുമായിരുന്നു, പറഞ്ഞതായിരുന്നു. അച്ഛന് പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത. അതിനുശേഷം ഈ യൂദ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ള മഹാപുരോഹിതന്മാരുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അത് അപ്പം കൂടെയുള്ള ശിഷ്യന്മാർക്ക്, അപ്പൊ കൂടെയുള്ളവർ എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ്, ക്രിസ്തുവിനെ കൂടുതൽ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അവർക്ക് അത് അപ്രീതിയായിട്ട് തോന്നിയിട്ട് അവരെന്ത് ചെയ്തു, കർത്താവെ ഞങ്ങൾ അവരെ വാളുകൊണ്ട് വെട്ടുന്നത് ഒരു അനുവാദം ചോദിക്കുക. വാസുദേവപ്പ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വാളുണ്ടായിരുന്നു അല്ലേ. ഈ പ്രാർത്ഥിക്കാൻ പോയ ക്രിസ്തുവിന്റെ കൂടെ ശിഷ്യന്മാർ പോകുമ്പോൾ അവർക്ക് തന്നെ കയ്യിൽ വാള്. പറയുന്നുണ്ട് അല്ലേ. അല്ല, എന്തിനായിരിക്കും വാളെടുക്കുക എന്ന് പറയുന്നത്? അച്ഛനത് പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു ഈ വാള് ചിലപ്പം എന്റെ മനസ്സിൽ വന്നിട്ട് തോന്നണം, ഈ ക്രിസ്തു ഒരിക്കലും ഈ വാളുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ആത്മികതയിൽ ഈ കൊല്ലുക എന്നുള്ള ചിന്ത ഉണ്ടാവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പം പത്ത് ദിവസത്തെ ചെയ്യുമ്പോൾ കർത്താവ് പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ അങ്ങനെ ഒരു ശാസിക്കുകയാണ് ചെയ്തത്. ഒന്നുകിൽ അവരെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് ക്രിസ്തു ചെയ്ത ഒരു സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കാരണം പഴയ നിയമത്തിൽ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയാനൊക്കത്തില്ലെങ്കിലും അതൊരു പുതിയ രൂപാന്തരമാണ്. പക്ഷെ പഴയതൊരു നിഴലാണ്. ഈ മതത്തിന്റെ അല്ലെങ്കിൽ ഈ ഭക്തിയുടെ ഒരു ഒരു വേലിക്കെട്ടിൽ എപ്പോഴും വാളിനും ആയുധങ്ങൾക്കും ഒരു സ്വാധീനമുണ്ട്. ഉണ്ടോ? നമുക്കറിയാം ഇസ്രായേലിൽ എപ്പോഴും പഴയ നിയമം കാണുമ്പോഴത്തേക്ക് ശത്രുക്കളെ തോൽപ്പിക്കുന്നതും അല്ലെങ്കിൽ അന്യ മതസ്ഥർ അല്ലെങ്കിൽ അന്യജാതിക്കാരെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വലിയൊരു സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ ഭക്തി കൊണ്ട് ഒന്നിനെ ഇല്ലാതാക്കാനല്ല, യുദ്ധം കൊണ്ട് ഒന്നിനെ ഇല്ലാതാക്കുന്ന ഒരു പശ്ചാത്തലമാണ് പഴയ നിയമത്തിൽ കാണുന്നത് അല്ലെ? കാരണം ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ജാതി ഇല്ലാതാക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന വസ്തു യുദ്ധവും അല്ലെങ്കിൽ ആയുധങ്ങളുമാണ്. ഇന്ന് നോക്കി ഏത് മതങ്ങളെടുത്ത് നോക്കി, അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണുന്നത്? ഹൈന്ദവ മതത്തിലാണ് നോക്കിയിട്ടില്ലേ നമ്മളെപ്പോഴും യുദ്ധങ്ങളും വാളുകളും ശൂലങ്ങളും എന്നുവെച്ചാൽ ഒരു ശത്രുവിനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ആയുധം കൊണ്ടാണ്. മുസ്ലിംസിന്റെ നോക്കി ഇസ്ലാം മതത്തിൽ അവിടെ ഏതാ നടക്കുന്നത്? എല്ലാം കൊല്ലും കുറയുമല്ലേ? ഒരുമാതിരിപ്പെട്ട എല്ലാ മതങ്ങളിലും ഈ പ്രധാനം അറിയപ്പെടുന്ന ഒരുപക്ഷെ ബുദ്ധമതത്തിലൊന്നും അധികം ഇല്ല, അങ്ങനൊന്നും ഇല്ലെങ്കിൽ തന്നെയും, പക്ഷെ പിന്നെ ഇതുപോലുള്ള മതങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് യുദ്ധം കൊണ്ടും ആയുധം കൊണ്ടും മറ്റൊന്നിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ക്രിസ്തുവിന്റെ ശക്തമായ ഒരു പഠിപ്പിക്കലായിരുന്നു ഇത് അല്ലേ? വാളെടുത്ത് ഉറയിലിടുക, വാളെടുക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത പോലെ നിന്റെ ഉറയിൽ വാളിടുക, വാളെടുക്കുന്നവൻ വാളാൻ വശിക്കും. പ്രമാണം കാരണം വെച്ച് കഴിഞ്ഞാൽ വാളുകൊണ്ട് ഒരിക്കലും ആത്യന്തിക വിജയം നേടാനായിട്ട് കൈവരിക്കത്തില്ല എന്ന് പഠിപ്പിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്രിസ്തു പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തിന്റെ പുത്രനുണ്ട്, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ചെറുത്ത് നിൽക്കാണ്, ചെറുത്ത് തോൽപ്പിക്കാനല്ല സഹിച്ചു നിൽക്കാനായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തു അവിടെ പഠിപ്പിക്കുന്നത് അല്ലേ? ചെറുത്ത് തോൽപ്പിക്കാനല്ല സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി. അപ്പൊ ഈ സംഗതികളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു സംവിധാനം കൊണ്ടാവുകയാണ്. അതുകൊണ്ട് വളരെ വളരെ വാളിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉപയോഗം നടന്നത് വാളെന്തിനാണെന്നറിയാം, മുറിച്ചു മാറ്റാനായിട്ടല്ലേ? വാള് മുറിച്ചു മാറ്റുക, മുറിച്ചില്ലാതാക്കുക. അപ്പം മുറിച്ചു മാറ്റിയാൽ ഒരിക്കലും ബന്ധങ്ങൾ നിലനിൽക്കത്തില്ല, നിൽക്കുമോ? ഒക്കത്തില്ല. കാരണം നമ്മുടെ ജീവിതം മുറിച്ചു മാറ്റുക എന്നല്ല, ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. നന്മയിൽ എല്ലാത്തിനെയും, ഏത് ദോഷമായിട്ടുള്ളതിനെയും നന്മയിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ നന്മയുള്ളതാക്കി രൂപാന്തരപ്പെടുത്തുക, അതിന് സഹിക്കുക സ്നേഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സ്നേഹം മാത്രമായിരുന്നു. അങ്ങനെ സ്നേഹത്തിൽ കൂടി ഈ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ ഇന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് എത്രമാത്രം മതങ്ങൾ ഉയർന്നു വന്നെങ്കിലും ക്രിസ്തുവിൽ ആരംഭിച്ച ക്രിസ്തു മതം അത് ലോകം മുഴുവൻ പടർന്നു വന്നിരിക്കാനുള്ള കാരണം അത് സ്നേഹത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു വിശ്വാസമായതുകൊണ്ടാണ്, ഒരു മതം എന്നതിനേക്കാൾ ഉപരിയായി. അതുകൊണ്ടാണ് അത് പടർന്ന് പതിരിച്ചത്. വാസ്തവത്തില് ഈ വാളെന്ന് പറയുന്നത് ഈ നമ്മുടെ കയ്യിലല്ല, ഈ വാളുണ്ട്. ഉണ്ടോ? എന്താ നമ്മുടെ വാളെന്ന് പറയുന്നത്? നാക്കാണ് അല്ലേ? നമ്മുടെ എല്ലാം നമ്മളല്ല ഈ വാള് കൊണ്ടാണ് നടക്കുന്നത്. എത്ര ബന്ധങ്ങളെയാണ് നമ്മൾ ഈ വാളുകൊണ്ട് കുറിച്ചു മാറ്റിയിട്ടുള്ളത് അല്ലെ? നമ്മുടെ പള്ളികളിലാണെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും അല്ലെ? ഒരു വാളുകൊണ്ട് ഒരു പക്ഷിയുടെ ശരീരത്തെ മുറിച്ചാൽ അവർക്ക് വേദനിക്കും അല്ലെ? അത് ശരീരത്തിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ, പക്ഷെ എത്ര ഹൃദയങ്ങളെ നമ്മൾ നാവ് കൊണ്ട് മുറിച്ച് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് വാളെടുത്ത് ഉറയിലിടുക, വാളെടുക്കുന്നവർ വാളാൻ വശിക്കും. അതുകൊണ്ട് അത് വാള് കളയണമെന്ന് പറയുന്നില്ല അല്ലെ, വാളെടുത്ത് കളയാനല്ല പറഞ്ഞത്, അത് ഉറയിലിടുകാനാണ് പറഞ്ഞത്. അത് നന്മയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ വാളിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ക്രിസ്തു ശിഷ്യന്മാരും യാത്ര ചെയ്യുന്ന പാതകളൊന്നും സുഗമമായ വഴികളായിരുന്നില്ല. കാടുകളിലും വീടുകളിൽ കൂടെയൊക്കെ അതാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ യാത്ര ചെയ്യുന്ന പാതയില് യാത്ര സുഗമമാക്കാൻ വഴി വെട്ടിത്തെളിക്കാനുള്ള ഒരു വസ്തുവായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു വാളുകൾ എടുക്കാനായിട്ട് ക്രിസ്തു പറയുന്നു. അല്ലാതെ ഒരിക്കലും യുദ്ധത്തിനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനൊന്നുമല്ല. അവരുടെ യാത്രയ്ക്ക് ചിലപ്പോ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ചെയ്യാം എനിക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ
ഒരുപാട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു വാചകമാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ ക്രൂസേഡേഴ്സിന്റെ സമയത്ത് മുഴുവനും യുദ്ധവും വാളുമായിരുന്നു. ഇൻക്വിസിഷന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക മതം പോയിട്ട് സൗത്ത് അമേരിക്കൻ ഇന്ത്യൻസിനെ മുഴുവൻ കൊന്ന് മുടിച്ച് അവരെ നശിപ്പിച്ചതിനാണ് മതം ഇങ്ങോട്ട് മാറ്റി ചേർത്തത്, ക്രിസ്ത്യാനിറ്റി ആക്കിയത്. ഇങ്കാസ് മായാസ് മുതലായ സിവിലൈസേഷൻ നശിപ്പിച്ച് ആണ് കൊന്നു മുടിച്ചിട്ടാണ് അവരെ മതത്തിലേക്ക് ആൾക്കാരെ ചേർത്ത് അതിന് ഇൻക്വിസിഷൻ എന്ന് പറയും. ക്രൂസേഡേഴ്സിന്റെ സമയം അതുതന്നെയാണ് യുദ്ധങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇത് മുഴുവൻ യുദ്ധങ്ങൾ ഒരുപാടുണ്ട്, മതത്തിന്റെ പേര് യുദ്ധങ്ങളുണ്ട്. റിലിജിയൻ ഈസ് ഓൾവേസ് ഈസ് ഫൈറ്റിംഗ് ഫോർ എ കോസ്. There are two kinds of people. One is a religious people or one is a spiritual people. The religious people standing for their religion. Extremists ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ആ സമയത്ത് സ്പിരിച്വൽ പീപ്പിൾ ദേ ആർ ദ വൺ സ്റ്റാൻഡിങ് ഫോർ പ്രേയിങ് ഫോർ നമ്മുടെ പിന്നെ ക്രിസ്തുമതത്തിലും അവരുള്ള വിശുദ്ധന്മാരായ ആൾക്കാരെ ഗുഹകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ സ്പിരിച്വലി അവര് വളരുന്നതിന് വേണ്ടിയിട്ടും.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചെറിയ ചിന്തയാണ്. ഒരുപക്ഷെ ഇത്രയും നമുക്ക് ചിന്തിക്കാനിടയായത് തന്നെ അച്ഛൻ നമ്മളെ ആ ഒരു റൂട്ടിൽ കൂടി കൊണ്ടുപോയതായിട്ടുള്ളതെന്നുള്ള യാതൊരു സംശയവുമില്ല. ഏതായാലും വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ചിന്ത നമ്മളെ പകർന്ന് ധന്യമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നോമ്പിന്റെ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ ഗീതം 105-ാമത്തെ പേജിലെ നോമ്പിന്റെ പുസ്തകത്തിലെ ബുധനാഴ്ച പ്രഭാതത്തിന്റെ ഗാത്രത്തോടൊപ്പം ചേരോടാത്മാവും നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ ആ ഭാഗം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. ഗാത്രത്തോടൊപ്പം ചേലോടാത്മാവും നോമ്പിന്റെ നമസ്കാരം കയ്യിലുള്ളവർ നമസ്കാരം. ബുധനാഴ്ചയുടെ പ്രഭാതത്തിന്റെ പേജ് മുറ്റം
ഗാത്രത്തോടൊപ്പം ചേലോടാത്മാവും
പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഒരു കുര്യൻ ഉമ്മനെയും അതുപോലെ സാറാമ കുര്യനെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ഹാർട്ടിന്റെ പ്രയാസവുമായിട്ട് കുര്യൻ ഉമ്മനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചെറുതായി സുഖം പ്രാപിച്ചു വരുന്നുണ്ട്, എങ്കിലും കുര്യൻ ഉമ്മനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു എലിസബത്ത് ജോർഡനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷീ ഫ്രം ബാൾട്ടിമോർ. എലിസബത്ത് ജോർഡനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സോഫിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാലിയെ ഓർക്കാം. ബിനോയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാലിനി ജോർജിനെ ഓർക്കാം. അച്ചാമ്മ മാത്യുവിനെ ഓർക്കാം. സിൻസിയെ ഓർക്കാം. ശോശമ്മ വർഗീസിനെ ഓർക്കാം. ജോസക്കറിയെ ഓർക്കാം. സ്റ്റീവൻ നഥാനിയൽ ഓമനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓമന അസുഖം പ്രാപിച്ചു വരുന്നു, ഇത് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ജോബിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സോജനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ദൈവസ്ഥാനത്തിൽ ഓർക്കാം. കൃത്യമായിട്ട് ആളുകൾ ഓർക്കാറുണ്ട്. ബിൻസൂമിനെ ഓർക്കാം. ചൊവ്വാഴ്ച സർജറിക്ക് പോകാം. ചൊവ്വാഴ്ച സർജറിക്കായിട്ട് ഒഴുകുന്ന ബിൻസൂമിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച പ്രഭാതം ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. യാക്കോബ് ദൈവസ്ഥാനത്ത് തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെപ്പോഴും അവിടുന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഈ ബുധനാഴ്ച കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുക്കി തന്നതുപോലും അനേക ആളുകൾക്ക് ആശ്വാസമായി സൗഖ്യമായി ആരോഗ്യമായി രൂപാന്തരപ്പെടുന്ന ഒരു മാധ്യമമായി ഈ പ്രാർത്ഥനയെ അവിടുന്ന് ഉപയോഗപ്പെടുത്തുന്ന കൃപയാർത്ഥ സ്തുതിക്കുന്നു. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് ഒന്നായി തീരണമേ. ഞങ്ങളുടെ അപേക്ഷ ഒന്നായി തീരണമേ. ഒന്നായി ഞങ്ങളുടെ അപേക്ഷ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ഈ സഹോദരങ്ങൾക്കൊക്കെ നന്മയും ബലവും പകരുവാൻ ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പരിമിതികളും ബലഹീനതകളും ഉണ്ട്. അങ്ങ് ആഗ്രഹിക്കുന്നതിന്റെ ഒരു അറ്റത്തുപോലും എത്തത്തക്കോണമുള്ള നന്മയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എങ്കിലും ദൈവമേ, നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ കരുണാപുരസരം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവമേ, ആ ഒരു ബന്ധം എപ്പോഴും നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എന്റെ മക്കളെയൊക്കെ തിരുവുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നു. ഈ നിമിഷം വരെയും അവർ നടക്കുന്നതിന് പിന്നിൽ, അവർ ആരോഗ്യത്തോട് മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ അങ്ങയുടെ കരുണയും ഞങ്ങളുടെ പ്രാർത്ഥന കുറവുള്ളതാണെങ്കിലും ആ കരുണാപുരസരമുള്ള പ്രാർത്ഥനയുടെ ശക്തിയുമാണ് തിരിച്ചറിയുന്നു. അത് അനേകർക്ക് കൂടുതൽ ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ കൃപയിൽ ബന്ധിപ്പിക്കണമേ. ഈ നിന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് ആരോഗ്യവും സൗഖ്യവും ബലവും കൊടുക്കണമേ. രോഗത്തെ പറ്റിയുള്ള ഭീകരമായ ചിന്തകൾ മനസ്സിൽ കടന്നു വരുമ്പോൾ ആ ചിന്തകളെയൊക്കെ മറന്നുകൊണ്ട് തമ്പുരാരെ, അങ്ങയുടെ സാന്നിധ്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് ഭയന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം കേട്ട് ആശ്വസിച്ചതുപോലെ ആശ്വസിപ്പാൻ തക്കവണ്ണം ഈ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു, അങ്ങയുടെ സൗഖ്യം തിരിച്ചറിയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വൈദ്യന്മാര് കൈകളെ മലർത്തുമ്പോൾ, ഔഷധങ്ങൾ കാണിച്ചു നിൽക്കുമ്പോൾ അതിന്റെ അപ്പുറമായി ദൈവത്തിന്റെ കൃപ ഒരാശ്വാസമായി അനുഗ്രഹമായി സൗഖ്യമായി അവരിൽ പരിലസിച്ച് അവരിൽ രൂപാന്തരപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വേർപാടിന്റെ വേദന അറിയാതെ വണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പത്താം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്റെ മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന ബുദ്ധിയും അറിവും പകർന്നു കൊടുക്കണമേ. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചെറുപ്പത്തിൽ പലതരത്തിലുള്ള അങ്കലാപ്പിൽ കൂടി ജീവിതം മുന്നോട്ട് പോകുന്ന മക്കളെയൊക്കെ അവിടുന്ന് നന്മയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പ്രശ്നങ്ങളെ സമചിത്തതയോടെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യത്തിന്റെ ഓരോ പടി മുന്നേറുമ്പോഴും അവരുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങൾ, ആര് ഞങ്ങളെ നോക്കും, ആര് നിങ്ങളെ കരുതും എന്നുള്ള വേദനകൾ ഒരുപാട് മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ട്. ആര് കരുതിയാലും അങ്ങ് കരുതുന്നതിനോടൊപ്പം ഒന്നും ആവില്ലല്ലോ. അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുകയും പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കൊടുക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള കൃപയും കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ തിരുമേനിയെയും ഭദ്രാസനത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഭരണകർത്താക്കളെയും ഓർക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം വലയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, നന്മയോടെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പ് ഭക്തിയോടും ശ്രദ്ധയോടും നോക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പിൽ അങ്ങേ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവം, ഞങ്ങളുടെ നാവിന്റെ പിഴവ് കൊണ്ട് ആരുടെയെങ്കിലും ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ബന്ധിപ്പിക്കുകയും സ്നേഹത്തിൽ കൂടി എല്ലാവരെയും കീഴ്പ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അതിൽ കൂടി നിത്യതയുടെ നല്ല പര്യവസാനം കണ്ടെത്തുവാൻ ഞങ്ങളിടയാക്കി തീർക്കണമേ. സകല വാങ്ങിപ്പോയൊരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശോഭനമായ ഭവനത്തിൽ അങ്ങയോട് ചേർന്ന് ആശ്വാസത്തോടെ ജീവിക്കാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടത്തോടും നമ്മുടെ സഭയോടും നമ്മുടെ ഭദ്രാസനത്തോടും ശ്രുതിയേകാൽ നാം ഇന്ന് ഓർത്തഡോക്സ് ചേർച്ചിലുള്ള എല്ലാ രോഗികളോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും ഇപ്പോൾ എപ്പോഴും കൊണ്ടായിരിക്കും.
അലങ്കൃതമായ ശുശ്രൂഷയുടെ ഭാഗമായ എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യമോടെ നടത്തിയ വന്നി മാമനച്ചൻ, അതുപോലെ ധന്യമാർന്ന ചിന്തമാർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വി സി വർഗീസച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമായി തീരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ വീട് സമർപ്പിക്കുകയും ധന്യമാർന്ന ഈ നോമ്പ് ഒരു അനുഗ്രഹമായി പരിലസിക്കുവാൻ തക്കവണ്ണം തമ്പുരാന്റെ കൃപ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്നേഹവും വാത്സല്യവും ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, അത്യുച്ചമെന്നുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. തമ്പുരാനെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.